ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
நகிதேதானயோ நகிதேதசே பேஷதே அக்னி தாயி வித்யா. ஸ்வர்க்யஹ, സ്വർഗപ്രാപ്തിക്കുതകുന്നതായ ഈ വിദ്യ ദ്വിതീയേന വരേണ, രണ്ടാമത്തെ വരമെന്നുള്ള രൂപത്തിൽ എം അംഗീത നീ സ്വീകരിച്ചിരിക്കുകയാണ്. വേദം അഗ്നി, ഈ അഗ്നിവിദ്യയെ തവ ഏവ നിന്റെ പേരിനാൽ തന്നെ ജനാസഹ ജനങ്ങൾ പ്രവക്ഷന്തി പറയും. നചികേത ദൈവ നചികേതസേ തൃതീയം വരം, മൂന്നാമത്തെ വരം വർണീഷ നീ സ്വീകരിച്ചോളൂ. നജീസടുത്ത് മൂന്നാമത്തെ വരം ചോദിക്കുകയാണ്. അടുത്ത് ഏയം പ്രേതെ വിചികിത്സാ മനുഷ്യ അസ്ഥിത്യേക നായമസ്ഥീതിക ഏതം വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം പരാണാം ഏഷവരസ്തൃതീയ യാ ഈയം എന്നാണ് തിരിക്കേണ്ടത്. ഏയം യാ ഇയം പ്രേത്തെ വിചികിത്സ മനുഷ്യേ അസ്തി ഇതി ഏകേ ന അയം അസ്തി ഇതി ച ഏകേ വിദ്യാം അനുശിഷ്ടഹ ത്വയ അഹം വരാണാം ഏഷഹ വരഹ തൃതീയഹ ഏതാവദ്ധി അതിക്രാന്തേന വിധിപ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേന അവഗന്തവ്യം യത് വരദ്വയസൂചിതം വസ്തു. ആത്മതത്വ വിഷയഗാഥാത്മ്യ വിജ്ഞാനം ഈ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് പറയുന്നതാണ്. ഏയം പ്രേതേ ചികിത്സാ മനുഷ്യേ അസ്തി ചേയേ നയമസ്തി ഏതം വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം പരാണാം ഏഷ വരസ്തൃതീയ. ആത്മവിദ്യാപ്രകരണത്തിലേക്ക് ഇവിടെ മുതലാണ് കടക്കുന്നത്. അതാണ് ഇവിടെ ഭാഷകാരൻ ആമുഖമായി പറയുന്നത്. അതായത് നചികേതസ് യമദേവനുമായി കൂടിക്കാഴ്ച നടത്തി, എന്നിട്ട് ഒരു ജിജ്ഞാസുവായ ഒരു മമുക്ഷു ഒരു ഗുരുവിനെ സമീപിക്കുന്നതിന് പ്രതീകാത്മകമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോ അതിൽ ആ ശിഷ്യന്റെ യോഗ്യതയിൽ ഗുരു സന്തുഷ്ടനായി. ഇനി യഥാർത്ഥത്തിലുള്ള ആത്മവിദ്യ ഗുരു ശിഷ്യന് ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ ഗുരു ശിഷ്യനെ പരീക്ഷിക്കുന്ന സന്ദർഭങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾക്ക് ശിഷ്യൻ വിധേയനാകുന്നു. അത് ഇനി വരുന്നത് പ്രലോഭന രൂപത്തിലാണ്, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ. ഒരു ആധ്യാത്മിക സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിന്റെ സന്നിധിയിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളും എല്ലാ വൈകരണികളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ നന്മകളും എല്ലാം ഗുരുവിന്റെ പരീക്ഷണമായി കാണുന്നതിനുള്ള വിവേകം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഗുരു സന്നിധിയിൽ അനുഭവപ്പെടുന്ന ക്ലേശം ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഈ മൂന്ന് തരത്തിലാണ് മനുഷ്യന് ക്ലേശങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ശാരീരികം, മാനസികം, ഈ രണ്ടു തരത്തിൽ ഈ വരുന്ന എല്ലാ ക്ലേശങ്ങളും ഗുരുവിന്റെ പരീക്ഷണമായി തന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ തന്നെ പാകപ്പെടുത്തുന്ന ഉപാധികളായിട്ട് ഉപായങ്ങളായിട്ട് സ്വീകരിക്കുന്നതിനുള്ള മനസ്സുള്ള ഒരുവന് മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇക്കാലത്ത് സൂചിപ്പിക്കുന്നത്. ഇത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തന്നൊരു ഗുരുവിനെ ഈ ഒരു ഭാഗം ഭാഷയത്തിൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ആമുഖമായിട്ട് പറയുന്നത് ഒരു ഗുരുവിനെ ഒരാൾ മനസ്സാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു മാതാവിൽ നിന്ന് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. പിതാവിൽ നിന്നും ജനനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേറൊരു പിതാവിനെ മാതാവിനെ ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ഗുരുവിനെ ഒരാൾ മനസ്സാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഒരു ഗുരുവിനെ മാറ്റി എടുക്കാൻ പറ്റത്തില്ല. എന്നാ ആറുമാസത്തേക്ക് ഒരു ഗുരു, ഇനി ഒരു ആറുമാസം വേറൊരു ഗുരുവിനോട് സ്വീകരിച്ചു തരാം. അങ്ങനെ മാറ്റി എടുക്കാൻ പറ്റിയ ഒരാളല്ല. അവിടെയാണ് ഈ പരീക്ഷണങ്ങളുടെ സന്ദർഭം വരുന്നത്. അങ്ങനെ ഒരു ഗുരു, ഗുരു ഉപസക്തി എന്നിവിടെ പറയും, ഗുരുപ്രാപ്തി. അങ്ങനെ ഒരു സദ്ഗുരു ലാഭം ഉണ്ടായ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗുരുവിനെ മാറ്റി വേറൊരാളെ ഗുരുവാക്കുക അത് അസാധ്യമാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഗുരുസങ്കല്പോടെ ഉണ്ടാകുന്നുണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരുവൻ പ്രതീക്ഷിക്കുന്ന എന്താണ്? പിന്നീട് അങ്ങോട്ട് സുഗമമായിരിക്കും പിന്നീടുള്ള പോക്ക്. പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്നു ചേരുന്നത് ചിലപ്പോൾ കഷ്ടപ്പാടുകളായിരിക്കും, വളരെ വളരെ വൈദ്യരണികളെ നേരിടേണ്ടി വരും. ആ സന്ദർഭത്തിൽ രണ്ടു തരത്തിൽ സംഭവിക്കാം. ശരിയായ വിവേകം ഇല്ലാത്തവരാണെങ്കിൽ അവനൊരു ഒന്നാം തര ദുർബലായി മാറും, അങ്ങനെയും സംഭവിക്കാം. ശരിയായ വിവേകം അവിടെയാണ് പ്രയോഗിക്കേണ്ടത്. അത് കഷ്ടപ്പാടുകളുടെ രൂപത്തിൽ വന്നാലും ശരി, അല്ല ഇനി പ്രലോഭനങ്ങളുടെ രൂപത്തിൽ വന്നാലും പ്രലോഭനങ്ങളും വരാം. ഇവിടെ നൈവേദ്യത്തിനെ പ്രലോഭിപ്പിക്കുകയാണ്, വൈഷമ്യങ്ങളെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടു തരത്തിൽ വന്നാലും ശരിയാണ്, ഗുരുവിന്റെ പരീക്ഷണമാണ് എന്നുള്ള രീതിയിൽ തന്റെ ലക്ഷ്യത്തെ, ഗുരുവിനുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം നിലനിർത്തി, അചഞ്ചലമായ ഭക്തിയെ നിലനിർത്തി ദൃഢമായി മുന്നോട്ട് പോകുന്നു. അവന് മാത്രമേ ആ ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ്. അങ്ങനെ അല്ലാതെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, അത് ചില ജീവന്മാരുടെ എന്തോ ദുരദൃഷ്ടം അതുകൊണ്ട് സംഭവിക്കുന്നതാകാം. ഒരു കാര്യത്തിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. ഗുരുവിന്റെ ദുരദൃഷ്ടം, പാപം, അദൃഷ്ടം കൊണ്ട് ചിലപ്പോൾ അവന് ഗുരുവിനെ നിന്ദിക്കാൻ തോന്നിയെന്ന് വരാം, ഗുരുവിനെയും ജയിക്കാൻ തോന്നിയെന്ന് വരാം. അതൊക്കെ സംഭവിക്കാം. അത് ആ വ്യക്തി കുറ്റക്കാരനല്ല, ആ വ്യക്തി ഇരിക്കുന്ന പാപമാണ്, കടുത്ത പാപമാണ്. അതാണ് മഹാഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിട്ടില്ല, അവരെ കൊല്ലാൻ തന്നെ ശ്രമിച്ച ശിഷ്യന്മാരുണ്ട് നമ്മുടെ ചരിത്രങ്ങളിൽ, അങ്ങനെ ധാരാളം പേരുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തനിക്ക് നേരുന്ന കഷ്ടപ്പാടുകളെ, വൈതരണികളെ ഗുരു പരീക്ഷണമായി കാണാൻ കഴിയാതെ അത് തന്നെ ഉപദ്രവിക്കുകയാണ്, ശല്യപ്പെടുത്തുക എന്നുള്ള വിപരീത ഭാവന, വിപരീത ഭാവനയോടുകൂടി അതിനെ കാണുന്നുകൊണ്ടാണ്. അപ്പൊ അത് വളരെ അവശേഷിപ്പിക്കുകയാണ് ഇവിടെ. ഏതെല്ലാം തരത്തിൽ ഒരാളെ പരീക്ഷിച്ച് ഏതെല്ലാം തരത്തിൽ അയാളെ പാകപ്പെടുത്തി അയാളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു ഗുരു ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ആധ്യാത്മിക ജിജ്ഞാസുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർക്ക് തോന്നുന്നതാണ് ഗുരുവിന് എന്നോട് താല്പര്യം കുറവാണ്, മറ്റേ ആളിനോടാണ് കൂടുതൽ താല്പര്യം, എന്നെ പഴയതുപോലെ പരിഗണിക്കുന്നില്ല, മറ്റേ ആളിനെ കൂടുതൽ പരിഗണിക്കുന്നുണ്ട്. ഈ തരത്തിലൊക്കെയുള്ള നമ്മുടെ ചെറിയ ചെറിയ സങ്കല്പങ്ങൾ, ചെറിയ ചെറിയ ഭാവനകളെല്ലാം ഗുരുവിൽ ആരോപിച്ചിട്ട് അതെല്ലാം ഗുരുവിന്റേതാണെന്ന് സങ്കല്പിക്കാനും സമർത്ഥിക്കാനും ചിലപ്പോൾ ശിഷ്യന്റെ മനസ്സ് ശ്രമിക്കും. അങ്ങനെ റിബലിസം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകാറുണ്ട് സാധാരണ. അത് നമ്മുടെ ഈ സനാതന പരമ്പരയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മളാണ് ഈ ഉപനിഷത്ത് നമ്മളെ ബോധിപ്പിക്കുകയാണ്. എങ്ങനെയായിരിക്കുന്ന ഒരു ഗുരുവിനെ ഒരാൾ സമീപിക്കേണ്ടത്, ഗുരുവിനോടുള്ള ഭാവന, സന്മനോഭാവം അത് എങ്ങനെയാണ് നിലനിർത്തേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത്, ഈ ഗുരൂപസക്തി എന്ന് പറയുന്ന ഈ ഭാഗത്ത് വിശദീകരിക്കുകയാണ്. ഇത് നമ്മൾ വളരെ മനനം ചെയ്ത് അവനവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു ഭാഗമാണ്. ഏതാവത് ചരിക്രാന്തേന ഇതുവരെ കടന്ന ഭാഗങ്ങൾ, ഇതുവരെ കടന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ കഠോപനിഷത്ത് തുടങ്ങിയ ഭാഗം പോലാണ്. ദുശൻ ഹവൈ വാജശ്രവസ എന്നുള്ള ഭാഗം പോലും ധരിക്കരുത്. ഇതിനു മുമ്പ് വരുന്ന ഈ യജുർവേദത്തിൽ മുമ്പ് വരുന്ന കർമ്മകാന്ഡങ്ങളെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതിക്രാന്തേനാണ് വിധി പ്രതിഷേധാർത്ഥേന മന്ത്രബ്രാഹ്മണേനാണ്. രൂപത്തിലുള്ള മന്ത്രബ്രാഹ്മണം, മന്ത്രബ്രാഹ്മണയോർ വേദ എന്ന് പറയും. മന്ത്രബ്രാഹ്മണം എന്ന് പറഞ്ഞ വേദം, വേദേന എന്നർത്ഥം. അപ്പൊ ഇതുവരെ വന്ന വിധി പ്രതിഷേധ ഭാഗങ്ങൾ അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങിയത്. വിശൻ ഹവയുവാച സർവസഹ സർവവേദസന്തോ ഗീതാനാമപുത്ര ആസാ എന്ന് പറയും. നമ്മൾ തുടങ്ങിയ ഭാഗം ഒരു ചെറിയ ഭാഗമാണ്, അത് മുമ്പേ വരുന്നുണ്ട്. അതിനെല്ലാം നീ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് വിധി പ്രതിഷേധ രൂപത്തിലുള്ള മന്ത്രബ്രാഹ്മണേന വേദഭാഗത്തിലൂടെ അവഗന്ധവ്യം അറിയേണ്ടതായ വരദ്വയ സൂചിതം വസ്തു. വരദ്വയം ഈ രണ്ടു വരങ്ങളിലൂടെ സൂചിപ്പിക്കപ്പെടുന്നതായ വസ്തു ഇവിടെ ഈ കഴിഞ്ഞ ഭാഗത്ത് എന്ന ആത്മതത്വ വിഷയ യാഥാർത്ഥ്യ വിജ്ഞാനം ഇതുവരെ പറഞ്ഞതൊന്നും എന്താണ്? ആത്മതത്വത്തെ വിഷയമാക്കുന്ന യഥാർത്ഥ വിജ്ഞാനമല്ല. ഇതിലെല്ലാം ആത്മാംശം വന്നിട്ടുണ്ട്, ഇതിലും ഇതും വിജ്ഞാനമാണ്. പക്ഷെ ആത്മതത്വത്തെ വിഷയമാക്കുന്ന യഥാർത്ഥ വിജ്ഞാനത്തെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതഹ അതുകൊണ്ട് വിധി പ്രതിഷേധാർത്ഥ വിഷയ ആത്മനി ക്രിയാകാരകഫല അധ്യാരോപദക്ഷിണസ്യ സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാര ബീജസ്യ നിവൃത്യർത്ഥം തദ്വിപരീത ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം ക്രിയാകാരകഫല അധ്യാരോപശൂന്യം ആത്യന്തിക നിശ്രേയസ പ്രയോജനം വക്തവ്യം ഇതി ഉത്തരവുഗ്രന്ഥ ആരഭ്യതേ. അതെ, അതുകൊണ്ട് എന്താണ് വിധി പ്രതിഷേധാർത്ഥ വിശേഷ്യം? വിധി പ്രതിഷേധമായിട്ടുള്ള അർത്ഥങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. വിധിക്കുന്നവയും നിഷേധിക്കുന്നവയും ഇതുവരെയുള്ളതെല്ലാം ഒന്നും വിധിയിലോ നിഷേധത്തിലോ പെടുന്നവയാണ്. ഇത് ചെയ്യാൻ പറയും, വിരാടിനെ ഉപാസിക്കാൻ പറയുന്നു, അതൊക്കെ വിധിയാണ്. അതെല്ലാം എന്താണ്? ആത്മനി ആത്മാവല്ല പരമാത്മാവിൽ ക്രിയാകാരക ഫല അധ്യാരോപലക്ഷണസ്യ ക്രിയകളെ കാരകങ്ങളെ ക്രിയ ചെയ്യുന്ന ഉപകരണങ്ങളെ ഫലത്തെ ആ കർമ്മത്തിന്റെ ഫലത്തെ എല്ലാം ആരോപണ ലക്ഷണം ആരോപിക്കുന്നതാണ് ഇതുവരെ പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർമ്മകാന്ഡ ഉപാസനാകാന്ഡമെല്ലാം അത് ആരോപിതമാണ്, ആരോപതന്ത്രത്തിന് നിർദ്ദേശിക്കുന്നതാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത് അധ്യാരോപ ലക്ഷണ അധ്യാരോപണം ഇതുവരെ നടത്തിയെല്ലാം ഇല്ലാത്തതിനെ കൽപ്പിച്ചു പറയുന്നതാണ്. സ്വാഭാവികസ്യ അജ്ഞാനസ്യ സംസാര ബീജസ്യ സ്വാഭാവികമായ അജ്ഞാനം അനാദിയായിരിക്കുന്ന അജ്ഞാനം അതെന്താണ്? സംസാര ബീജസ്യ സംസാരത്തിന് ബീജമാണ്. അതിന്റെ നിവൃത്തിയർത്ഥം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അജ്ഞാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി തദ്വിപരീതം അതിന് വിപരീതമായിരിക്കുന്ന അജ്ഞാനത്തിന് വിപരീതമായിരിക്കുന്ന ബ്രഹ്മമേകത്വ വിജ്ഞാനം ഏകത്വ വിജ്ഞാനം ബ്രഹ്മമേകത്വ വിജ്ഞാനം ഏകത്വ വിജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് പലതായിരിക്കുന്നത് ഏകമെന്നറിയുക. പലതായിരിക്കുന്നത് ഞാൻ നീ എന്നുള്ള ഭാവമാണ് പലത്. അതിനെ ഏകമാണെന്നറിയുക. അത് ഏകം ആകുന്ന എങ്ങനെ? പരമാത്മരൂപത്തിൽ. അതാണ് ബ്രഹ്മാത്മ ഏകത്വം എന്ന് പറയുന്നത്. ആ ഏകത്വ വിജ്ഞാനം അതെങ്ങനെയുള്ളത്? ക്രിയാകാരകഫല അധ്യാരോപണ ശൂന്യം. ക്രിയാകാരകഫല അധ്യാരോപണങ്ങളൊന്നും അവിടെയില്ല. ഉപാസകനില്ല, ഉപാസ്യനില്ല, ഉപാസനയില്ല, കർത്താവില്ല, കർമ്മമില്ല, കർത്തവ്യമായിരിക്കുന്ന പ്രവൃത്തിയില്ല. അതാണ് ക്രിയാകാരകഫല അധ്യാരോപശൂന്യം. ആത്യന്തിക നിശ്രേയസ പ്രയോജനം, ആത്യന്തികമായ നിശ്രേയസം, മോക്ഷമാകുന്ന പ്രയോജനത്തോടുകൂടിയത്. ആത്യന്തിക നിശ്രേയസം എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടെ അധികാരങ്ങളൊന്നുമില്ല. ഹിരണ്യഗർഭപദപ്രാപ്തി ആയാലും അവിടെയും പിന്നെ അധികാരം ശേഷിക്കുന്നു. കൽപ്പാന്തം വരെ ആ സ്ഥാനത്തിരുന്ന് ആ പ്രവൃത്തി ചെയ്യുക. അതിന് ആത്യന്തിക നിശ്രേയസം എന്ന് പറയാൻ പറ്റത്തില്ല. അത് സദ്യോമുക്തിയാണ്. അറിയുന്നു ആ നിമിഷം മുക്തനായിത്തീരുന്നു. സർവസംസാര ബന്ധങ്ങളിൽ നിന്നും ഏത് സമയമാണോ ഈ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്ന ആ നിമിഷം തന്നെ മുക്തനായിത്തീരുന്നു. അല്ലെങ്കിൽ കാലാതീതമായ ആ മുക്തിപദത്തെ കാലാലംബനമായി പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ആത്യന്തികമായ ആ നിശ്രേയസ പ്രയോജനം ഭക്തവ്യം അതാണ് ഇനി പറയേണ്ടത്. അതിനുവേണ്ടി ഉത്തരവ് ഗ്രന്ഥ ആരഭ്യത ശരിയായിട്ടുള്ള ആത്മവിദ്യയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നത്. സമേതം അർത്ഥം ദ്വിതീയവരപ്രാപ്യ അതി അവൃതാർത്ഥത്വം തൃതീയവര ഗോചരം ആത്മജ്ഞാനം അന്തരേണ ഇതി ആഖ്യായികയ പ്രപഞ്ചേരി. സമേതമർത്ഥം ഈ പറയുന്ന വിഷയം പരമാത്മവിദ്യയെ ദ്വിതീയ വരപ്രാപ്തിയാക്കി അകൃതാർത്ഥത്തെ, ഈ രണ്ടാമത്തെ വരം നേടിയിട്ടുകൂടി അകൃതാർത്ഥത അനുഭവപ്പെടുന്നു. ഇതും പൂർണ്ണമല്ലാന്നിരിക്കുന്ന ജീവിതത്തിന് വന്നു. ഏറ്റവും ശ്രേഷ്ഠമാണ് ലൗകികമായ സാധാരണ കർമ്മങ്ങൾ, പിന്നെ സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത്. മൃത്യു എന്ന് പറയുന്ന പദം കൊണ്ടാണ് ഈശാവാസി മനുഷ്യത്തിൽ പറയുന്നത്. മൃത്യു എന്ന് പറയുന്ന സാധാരണ കർമ്മം, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് വൈദിക കർമ്മം. വൈദിക കർമ്മത്തെ ഇവിടെ നിഷേധിക്കുമ്പോഴെല്ലാം നമ്മൾ ഓർക്കണം, ഒരിക്കലും സാധാരണ കർമ്മത്തെ അപേക്ഷിച്ച് തന്നെ നിഷേധിക്കുന്നില്ല. അവരുടെ വേദത്തിൽ പറയുന്ന കാമ്യകർമ്മങ്ങളോ നിത്യകർമ്മങ്ങളോ നൈമിത്യകർമ്മങ്ങളോ ഇതിനൊന്നിനെയും മൃത്യു എന്ന് വേദം തന്നെ പറയുന്ന ലൗകിക കർമ്മങ്ങളുടെ തലത്തിൽ അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ചല്ല അതിനെ നിഷേധിക്കുന്നത്. മറിച്ച് അതിനേക്കാൾ എത്രയോ ഉയർന്ന ആത്മജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേദത്തിലെ കർമ്മങ്ങളെ, കാമ്യകർമ്മങ്ങളെയും മറ്റും ഭാഷ്യകാരൻ ശങ്കരാചാര്യം നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്ന എന്താണോ നമ്മൾ ചെയ്യുന്ന ഈ ലൗകിക കർമ്മങ്ങൾ അല്ലെങ്കിൽ മൃത്യു എന്ന് വിളിക്കപ്പെടുന്ന ഈ സാധാരണ കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളെ പോലെ അല്ലെങ്കിൽ ഈ കർമ്മവുമായി താരതമ്യം ചെയ്ത് വൈദിക കർമ്മത്തെ നിഷേധിച്ചെന്ന് തോന്നിപ്പോകും. അപ്പോൾ വൈദിക കർമ്മങ്ങളൊന്നും ആ തരത്തിലല്ല നിഷേധിക്കുന്നു. ഈ മൃത്യു എന്ന് വിളിക്കുന്ന ഈ കർമ്മം അല്ലെങ്കിൽ ജായസ്വ മൃയസ്വ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്ഥാനം, ആ സ്ഥാനത്തിന് മാത്രം ഉതകുന്നതായ ഈ സാധാരണ കർമ്മങ്ങളെ അപേക്ഷിച്ചല്ല അതിനെ നിഷേധിക്കുന്നത്. ഇതിനെ അപേക്ഷിച്ച് അതിന്റെ അനുഷ്ഠേയങ്ങളാണ്. നമ്മളിന്ന് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രവൃത്തികളെ അപേക്ഷിച്ച് വൈദിക കർമ്മമാണ് അനുഷ്ഠേയമായിരിക്കുന്നത്. പക്ഷെ ആ വൈദിക കർമ്മത്തെ നിഷേധിക്കുന്നത് ഇപ്പോ ആത്മജ്ഞാനത്തുമായിട്ട് കാരണം തുലനം ചെയ്തിട്ടാണ് എന്നെ നിഷേധിക്കുന്നത്. ആത്മജ്ഞാനത്തിന് വേണ്ടി അതിനുപേക്ഷിക്കുക അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷത്തിന് വേണ്ടി അതിനുപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ സാധാരണ ലെവലിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഇന്നത്തെ ഇതിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ വൈദിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണെന്ന് ധരിക്കാൻ വേണ്ടിയല്ല എന്നാണ്. അങ്ങനെ ധരിക്കരുത്. ഞാൻ കർമ്മത്യാഗിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നു, ലൗകികമായ കർമ്മങ്ങൾ, ശാസ്ത്രവിഹിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ വൈദിക കർമ്മങ്ങളെ ത്യജിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ വൈദിക കർമ്മത്തെ അനുഷ്ഠിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് ആരും ധരിക്കാൻ പാടില്ല. മറിച്ച് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് ഈ ലൗകിക കർമ്മങ്ങളെ ത്യജിച്ചിട്ട് വൈദിക കർമ്മത്തെ അനുഷ്ഠിക്കുക, ആ വൈദിക കർമ്മത്തെ ജ്ഞാനത്തിനും മോക്ഷത്തിനും വേണ്ടി ശ്രമിക്കുക, അതാണ് അതിന്റെ ക്രമം ഇവിടെ അദ്വൈതത്തിൽ പറയുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ ചുറ്റുപാടുകളിലല്ല ഇത് പറയുന്നത്, വൈദിക ധർമ്മം പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ ചുറ്റുപാടിൽ പറയുക. ഇന്നിതൊന്നും പ്രായോഗികമല്ല. നമ്മുടെ സാധാരണ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പിന്നെ അത് ഉപേക്ഷിക്കാവുന്ന പ്രായോഗികമല്ല. ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയി. ഇത് ഉപദേശിക്കുന്ന കാലത്ത് അങ്ങനെയാണ് ഉപദേശിച്ചു. അതുകൊണ്ട് ലൗകികമായ കർമ്മങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠം വൈദികമായ കർമ്മങ്ങൾ, അത് കാമ്യമാണെങ്കിലും അത് അനുഷ്ഠിക്കുന്നതാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അത് അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനെ തിരിക്കുന്നത്. ഒരിക്കലും വൈദിക കർമ്മത്തെ തിരിച്ചിട്ട് ലൗകിക കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് അത് ശ്രേഷ്ഠമാണ്. അതാണ് ഈ കർമ്മത്യാഗം എന്ന് പറയുന്നത്. സാധാരണ ഈ ആധ്യാത്മികമായ അനുഷ്ഠിക്കുന്നവർക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. ചിലര് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പൂജ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഞാൻ ചെയ്യത്തില്ല, കാരണം അതൊക്കെ ശങ്കരാചാര്യത്തെ നിഷേധിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ നിനക്ക് അടുക്കളയിൽ പാചകം ചെയ്തോളാം, അത് ദോഷം വരത്തില്ല, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇതിനെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശങ്കരാചാര്യം നിഷേധിച്ചു. ഒരിക്കലും വൈദിക കർമ്മത്തെ നിഷേധിച്ചത് ലൗകിക കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അത് നിഷേധിച്ചത്. അപ്പോൾ മറിച്ച് ലൗകിക കർമ്മത്തെ ഉപേക്ഷിച്ചും വൈദിക കർമ്മം അനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞത്. കാലം മാറിയതുകൊണ്ട് ഇതൊന്നും നമുക്ക് അതേ രീതിയിൽ നമുക്കത് അനുഷ്ഠിക്കാൻ സാധ്യമല്ലാന്ന് പറയുന്നു. ഈ ഭാഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്യന്തിക നിശ്രേയസ പ്രയോജനം അധ്യാരോപണ ശൂന്യം, എല്ലാ തരത്തിലുള്ള അധ്യാരോപങ്ങളും നിഷേധിക്കുന്നതായ ആത്യന്തികമായ നിശ്രേയസത്തിന് മോക്ഷത്തിന് ഉപകരിക്കുന്നതുമായ ഭാഗം മക്തവ്യം, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ ഉപാസനകളൊന്നും ആത്യന്തികമായ നിശ്രേയസത്തിന് എന്ന് പറഞ്ഞാൽ സദ്യമുക്തിക്ക് ഉപകരിക്കുന്നതല്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി ആരംഭിക്കുന്നത്. സമേതമർത്ഥം ദ്വിതീയ വരപ്രാപ്തി അകൃതാർത്ഥത്വം, ജീവസിനെ സംബന്ധിച്ച് എന്താണ്, രണ്ടാമത്തെ വരം പ്രാപിച്ചിട്ടുകൂടി താൻ കൃതാർത്ഥനാണെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അത് തോന്നാത്തത്? കാരണം അതിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഉപാസന അനുഷ്ഠിച്ച് അധർമ്മം അജ്ഞാനം രാഗദ്വേഷാദികളെല്ലാം മാറി മരണശേഷം പ്രാപിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ ഉപദേശം കൊണ്ട് കൃതാർത്ഥനാവും, അനുഷ്ഠാനമാണ് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ കൃതാർത്ഥത പിന്നെ മരണശേഷമാണ് അത് പ്രാപിക്കേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും കൃതാർത്ഥത അതിൽ അനുഭവപ്പെടത്തില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്നതോ, അത് യോഗ്യനായ ഒരുവനാണെങ്കിൽ ശരവണ മാത്രയിൽ തന്നെ അവന് കൃതാർത്ഥത കൊടുക്കുന്നതാണ്. പക്ഷെ കർമ്മങ്ങൾ ഉപാസനകൾ അങ്ങനെയല്ല. അയാൾ എത്ര യോഗ്യനായാലും ശരി, അനുഷ്ഠാനമായ ശേഷം പിന്നെ അനുഷ്ഠാനത്തിനുകൂടി മാത്രമേ ഫലത്തെ പ്രാപിക്കാൻ പറ്റൂ. ആത്മവിദ്യ അങ്ങനെയല്ല, അത് ശ്രവിക്കുന്നു, അയാൾ യോഗ്യനാണെങ്കിൽ പിന്നീട് അനുഷ്ഠേയമായി ഒന്നും അവിടെ ഇല്ല. അയാൾ ശ്രവണ മാത്രയിൽ തന്നെ അയാൾക്ക് കൃതാർത്ഥത അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് തൃതീയ വരഗോചരം ആത്മജ്ഞാനം അന്തരേണ. മൂന്നാമത്തെ വരത്തിന് ഉപദേശിക്കപ്പെടുന്ന ആത്മജ്ഞാനം കൂടാതെ ഒരു തരത്തിലും ഒരാൾക്ക് കൃതാർത്ഥത അനുഭവപ്പെടത്തില്ല. ഇതി എന്നുള്ളതുകൊണ്ട് ആഖ്യായികയിലൂടെ ഈ കഥയിലൂടെ പ്രപഞ്ചേതി അതിനെ ബോധിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. യഥ പൂർവസ്മാത് കർമ്മഗോചരാത് സാധ്യ സാധന ലക്ഷണാത് അനിത്യാത് വിരക്തസ്യ ആത്മജ്ഞാനെ അധികാരി യഥ. അതുകൊണ്ടെന്നാണ് പൂർവസ്മാത് കർമ്മഗോചരാത് മുമ്പ് പറഞ്ഞ കർമ്മ വിഷയങ്ങൾ അതെങ്ങനെയുള്ളതാണ്? സാധ്യ സാധന ലക്ഷണം, അതിന് സാധ്യമുണ്ട്. സർവ്വസാധ്യ സാധ്യങ്ങൾ സാധനങ്ങളുണ്ട്, ജ്യോതിഷവും പോലെയുള്ള സാധനങ്ങളുണ്ട്. അനിത്യ, പക്ഷെ അത് അനിത്യമാണ്, കർമ്മം അനിത്യമാണ്, അതിന്റെ ഫലവും അനിത്യമാണ്. അതിൽ നിന്നും വിരക്തസ്യ, അതിൽ നിന്ന് വിരക്തനായവൻ എന്നാണ്. ഇവിടെ പറയുന്ന ക്രമം അങ്ങനെയാണ്. ലൗകികമായ മൃത്യു എന്നിവിടെ വിളിക്കുന്ന ലൗകികമായ കർമ്മങ്ങൾ വേദവിധി അനുഷ്ഠിച്ചല്ലാതെ സഹജമായ വാസനകൾ അനുഷ്ഠിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് മനുഷ്യനവന്റെ അന്ന ആഹാര നീഹാരാദികൾ, അന്നപാനാദികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ലൗകിക പ്രവൃത്തി, മൃത്യു എന്ന് പറയുന്ന ഈ കർമ്മം, ഈ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ വൈദിക കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അതിലും വിരക്തസ്യ, ശ്രേഷ്ഠമായ ഫലങ്ങളുള്ളതാണ്, അതിനും ഉപേക്ഷിച്ചിട്ട് എന്താണ് ആത്മജ്ഞാനി അധികാരം, അവനാണ് ആത്മജ്ഞാനത്തിന് അധികാരിയായിട്ടുള്ളവനെന്നാണ്. അതാണ് വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആചാര്യസ്വാമികൾ നിർദ്ദേശിക്കുന്നതെന്ന്, അതാണ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സാധാരണ കർമ്മങ്ങൾ, ലൗകികമായ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈദിക ധർമ്മത്തെ സ്വീകരിക്കുക. ആ വൈദിക ധർമ്മത്തെ സ്വീകരിക്കുന്നതാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. അവിടെ അതിനും വിരക്തനായി അവനെന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു, അവനുപേക്ഷിച്ച് സന്യാസത്തെ സ്വീകരിക്കുന്നു. അതാണ് സാധാരണ ഉപദേശിക്കുന്ന മാർഗം. അല്ല, അതിനു മുമ്പ് തന്നെ വിരക്തി വന്നവനാണെങ്കിൽ പൂർവ്വ പുണ്യം കൊണ്ടൊരാൾക്ക് അതിനു മുമ്പ് തന്നെ ഇതെല്ലാം വിരക്തി വന്നവനാണ്. വിരക്തി എന്ന് പറയുമ്പോൾ ശരിയായ വിവേകം കൊണ്ടുണ്ടാകുന്ന വിരക്തി, ആത്മാനാത്മ വിവേകം കൊണ്ടുണ്ടാകുന്ന വിരക്തി വന്ന ഒരുവനാണെങ്കിൽ, അവൻ യോഗ്യനാണെങ്കിൽ അവന് ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ പ്രവേശിക്കാതെ തന്നെ സന്യാസത്തിന്. പക്ഷെ അവൻ അത്രയും വിരക്തി വന്നവനായിരിക്കണം, അത്രയും വാസനകൾ ക്ഷയിച്ചവനായിരിക്കണം. അങ്ങനെയുള്ളവൻ ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ബ്രഹ്മചര്യ ത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്ക് പോകാം. എന്തായാലും ഇവിടെ മുഖ്യമായി വരുന്ന വിരക്തനായിരുന്നു. അപ്പൊ നജീസ് അങ്ങനെ ഒരു വിരക്തയാണ് കാണിക്കുന്നത്. നജീസ് പറയുന്ന എനിക്ക് കർമ്മമേ ആവശ്യമില്ലാണ്. താനൊരു സ്വർഗപ്രാപ്തിക്ക് ഉദാകുന്ന ഒരു കർമ്മത്തെ ആവശ്യപ്പെട്ടെങ്കിലും അത് അത്തരം വിരക്തി വരാത്തവർക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാണ്. തനിക്ക് എന്തെല്ലാം ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സരഥ സതൂര്യ ഒരുപാട് ഇവിടെ വസ്തുക്കൾ വച്ചു തരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം നജീസ് എന്ത് ചെയ്യുന്നു, തവൈവ വാഹ, അതെല്ലാം ഈ വസ്തുക്കളെല്ലാം അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ്. അപ്പൊ അത്രയും പുണ്യ പരിഭാഗം വന്നൊരാളെന്നുള്ള നിലയ്ക്ക് സർവകർമ്മങ്ങളെയും ബാല്യത്തിൽ തന്നെ നിഷേധിക്കുകയാണ്, കൗമാരപ്രായത്തിൽ തന്നെ നിഷേധിച്ചിട്ട് ആ പരിപൂർണമായ ത്യാഗത്തിലേക്ക് നീങ്ങുകയാണ്. അതിനപൂർവം പേർക്ക് അതിന് ഉള്ള യോഗ്യത ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവനാണ് ഇവിടെ പറയുന്നത് ആത്മജ്ഞാനി അധികാര. ആത്മജ്ഞാനത്തിൽ സർവകർമ്മ സന്യാസപൂർവമായിട്ടുള്ള ആത്മജ്ഞാനത്തിൽ വിരക്തസ്യ അധികാര, വിരക്തനായിട്ടുള്ളവനാണ് അധികാരം. ഇതി അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഈ ഭാഗം ആരംഭിക്കുന്നത് എന്നത്. തന്നിന്ദാർത്ഥം പുത്രാദിവാൻ ഉപന്യാസേന പ്രലോഭനം ക്രിയത്. അപ്പൊ പ്രലോഭിപ്പിക്കാനുള്ള ജീവിതത്തിനെ ഇവിടെ ആദ്യം ആ സംസാര നിന്ദയെ കാണിക്കാൻ വേണ്ടിയാണ്. വാസ്തവത്തിൽ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിലും അതതിന്റെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. ദോഷത്തെ നിന്ദിക്കുക എന്ന് വെച്ചാൽ നിന്ദ എന്ന് പറഞ്ഞാൽ ദോഷം എന്നാണ്. ആ ദോഷത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരു ഒരു ശിഷ്യനെ, ഇപ്പൊ ആത്മ ജിജ്ഞാസയോടുകൂടി വന്ന ഒരു ശിഷ്യനെ അവനെ കർമ്മമണ്ഡലത്തിലേക്ക് നിയോഗിക്കുന്നു. അപ്പോ ശിഷ്യന് വൈഷമ്യം ഉണ്ടാവും. കാരണം എന്താണ്? താൻ ആത്മജ്ഞാനത്തിനാണ് വന്നത്, ഗുരു എന്നെ നിയോഗിക്കുന്നതിനാണ് കർമ്മ മണ്ഡലത്തിലേക്കാണ്. എന്റെ ആഗ്രഹത്തിനല്ല, അനുസരിച്ചല്ല ഗുരു പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഗുരുവിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശിഷ്യന് മനസ്സിൽ തോന്നാം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ആഗ്രഹം, ആശ എന്ന് പറയുന്നത് ശിഷ്യന്റെ വരുന്നതാണ്. പക്ഷെ യോഗ്യത അതിനനുവദിക്കുന്നതല്ല, ആശയ്ക്കനുസരിച്ചുള്ള യോഗ്യതയില്ല. അപ്പൊ ഗുരു എന്ത് ചെയ്യുന്നു? ശിഷ്യന്റെ ആശയം മാത്രമല്ല നോക്കുന്നു, ശിഷ്യന്റെ യോഗ്യതയെ കൂടെ നോക്കുന്നു. യോഗ്യത നോക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്ന എന്താണ്? കർമ്മമാർഗമാണ്, കർമ്മമണ്ഡലമാണ്. അയാൾക്ക് കർമ്മക്ഷയം അയാൾ സംഭവിക്കുന്നുവെങ്കിൽ കർമ്മമണ്ഡലത്തിന് നിന്നാലേ. അപ്പൊ അയാൾ അതിനു വേണ്ടി നിയോഗിക്കുന്നു കർമ്മമണ്ഡലത്തിൽ നിൽക്കുക. അങ്ങനെ അയാളുടെ അന്ധകർണത്തിൽ അയാളത് ദ്വേഷാദികൾ കുറച്ച് കുറയട്ടെ എന്ന് വിചാരിച്ച് അയാളെ ആ രീതിയിൽ നിയോഗിക്കുന്നു. അപ്പൊ അവിടെയും പരീക്ഷണമാണ്, അവിടെയും പ്രലോഭനങ്ങൾ വരും. ആ പ്രലോഭനങ്ങൾ അതിജീവിക്കണം. അതിജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ആശ്രമത്തിന് പുറത്ത്, സന്യാസത്തിനും പുറത്ത്, ആത്മീയതയ്ക്കും പുറത്തു പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രലോഭനമാണ് ഇവിടെ നവീകസന്ധി മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. നവീകസന്ധി എന്ന് ഇതിനെ അതിജീവിക്കുന്നു. അതിജീവിക്കാതിരിക്കാം. ചിലര് അങ്ങനെയാണ്, ആശ്രമത്തിനകത്ത് ജീവിക്കുന്നത് നല്ലത്, ആശ്രമത്തിന് പുറത്ത് ജീവിക്കുന്നതാണ് ആശ്രമത്തിന് നല്ലത്. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഗുരു ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കും. അതാണ് ഇതിന് ഗുരുവിന്റെ ധർമ്മം, ഇതുവഴി പുറത്തേക്ക് കടക്കുക എന്ന് വഴി കാണിച്ചു കൊടുക്കും. അപ്പൊ അത് നല്ലതാണ്, ആ ജീവനും നല്ലതാണ്, അതിന് വലിയ ആശ്രമത്തിനും നല്ലതാണ്. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്, യമലോകത്തിൽ ചെന്നു ആദ്യം എന്താണ് ചെയ്യുന്നത്? യമലോകത്തിൽ നിന്ന് പുറത്ത് കടക്കുന്ന എന്ന വഴിയാണ് നീയേശ്വരൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്സരസുകളെയും മറ്റും കാണിച്ചു കൊടുക്കുന്നത് ഇതുവഴി പോയാൽ നിനക്ക് പുറത്തു പോകാം. പക്ഷെ നീയേശ്വരൻ അവിടെ നിന്ന് പുറത്തു പോകത്തില്ല, അവിടെ തന്നെ പിടിച്ചു നിൽക്കും. അതാണ് തന്നിന്ദാർത്ഥം, അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതെല്ലാം കാണിച്ചു കൊടുക്കുക. പുത്രാദിവന്യാസേന, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യമലോകത്തിൽ നിന്നത്. അവിടെയും കാണിച്ചു കൊടുക്കുന്നതാണ് എന്താണ്, പുത്രനും ഭാര്യയും ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പ്രലോഭനം കറിയത്, പ്രലോഭിപ്പിക്കുകയാണ്. ഗുരു ഇത് ചെയ്യാമോ? ഇതൊരു കടുത്ത പരീക്ഷണം വരെയും തോന്നിപ്പോകും. പക്ഷെ അത് ആവശ്യമാണ് ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. നചികേത തൃതീയം വരം നചികേതു ഗണേശ്വരൻ, മൂന്നാമത്തെ വരം നചികേത സ്വീകരിച്ചു. സ്വീകരിച്ചുകൊണ്ട് നചികേത അടുത്ത് ആവശ്യപ്പെടുകയാണ് യമദേവനോട്. അതാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത്, അടുത്ത മന്ത്രത്തിൽ 10-ാമത്തെ 20-ാമത്തെ മന്ത്രം.